സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൽപ്രവർത്തികൾ, ദുഷ്പ്രവർത്തികൾ, നിർജീവ പ്രവർത്തികൾ ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണ്. എൻ്റെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി തുടർച്ചയായിട്ട് പറയുന്നതുകൊണ്ട് പഴയ കാര്യങ്ങൾ കേൾക്കാതിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, എങ്കിലും ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പറഞ്ഞു സൽപ്രവർത്തികൾ, നല്ല പ്രവർത്തികൾ എന്ന് പറയുന്നത് നല്ലവനായ ദൈവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിച്ച് അവനിൽ കൂടി തൻ്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തുന്ന, യേശുക്രിസ്തു പറഞ്ഞു ദൈവം മാത്രമേ ഉള്ളൂ നല്ലവൻ, വേറൊരുവനും നല്ല നേരം ദൈവത്തിൻ്റെ പ്രവർത്തികൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ദൈവവചനം പറയുന്ന ഗുഡ് വർക്സ്. അതാണ് ഫിലിപ്പിലേഖനത്തിലും പറയുന്നത്, ക്രിസ്തു നമ്മൾ തുടങ്ങിയ നല്ല പ്രവൃത്തി. ആ നല്ല പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ യേശു ക്രിസ്തുവിൽ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അന്നേരം ദൈവം ഒരു വ്യക്തിയിൽ വസിക്കുകയും അവൻ കൂടി തൻ്റെ നല്ല സ്വഭാവത്തെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല വർക്കാണ് എങ്കിൽ അതിൽ കൂടി വെളിപ്പെടുന്നത് നീതിപ്രവൃത്തികൾ എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, വർക്ക് ഓഫ് റൈച്ചസ്നെസ്. അതേസമയം ഈവിൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്പ്രവർത്തികൾ എന്ന് പറയുന്നത് ഈവിൾ വൺ, ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന ദുഷ്ടൻ, ദുഷ്ടനായവൻ. നമ്മൾ യേശുക്രിസ്തു ഉപമ പറയുമ്പോൾ, വിതയ്ക്കുന്നവന്റെ ഉപമ പറയുമ്പോൾ പറയുന്നുണ്ട് ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ നിന്ന് വിതച്ച വിത്തിനെ എടുത്തതാണ്. അപ്പൊ ദുഷ്ടൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന ഈവിൾ വൺ എന്ന് പറയുന്നത് പിശാചാണ്. പിശാജ് ഒരു വ്യക്തിയിൽ വസിച്ചുകൊണ്ട് പിശാജിന് ഈൽഡ് ചെയ്ത് കൊടുക്കപ്പെടുന്ന അവനിൽ കൂടി പിശാജ് തന്റെ പ്രവൃത്തികളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ഈവിൾ വർക്ക് അല്ലെങ്കിൽ അൺറൈച്ചസ്നെസ് എന്ന് പറയുന്നത്. പിശാജിൽ കൂടി ആരാണ് പുറകിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പുറത്തുള്ളവർക്ക് അത് മനസ്സിലാവും. ഈവിളാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ദ ഈവിൾ വൺ ആണ്. റൈച്ചസ്നെസ്, നല്ല പ്രവർത്തികളാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രവർത്തി പുറകിൽ പ്രവർത്തിക്കുന്ന നല്ല ദൈവത്തെയാണ് മനുഷ്യൻ കാണുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറഞ്ഞത് മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്താം. കാരണം കാണുന്ന വ്യക്തികൾക്കറിയാം ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആള് വേറെയാണ്, റൂളർ ആരാണ്, ഏത് മാനേജ്മെന്റിന്റെ അണ്ടറിലാണ് ഈ വ്യക്തി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്യും. ഇത് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും, ആൾക്കാർക്ക് അത് കാണാൻ കഴിയുന്ന രീതിയിൽ തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യും. പുറകിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് മനസ്സിലാവും. എന്നാൽ ഈവിളാണ് പുറകിൽ പുറപ്പെടുവിക്കുന്നതെങ്കിൽ അത് പ്രവർത്തിക്കുന്ന ഈവിൾ വൺ ആണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷ യോഹന്നാന്റെ ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദുഷ്ടനിൽ നിന്ന് ജനിച്ചവനെ പറ്റി പറയുന്നത്. ഞാൻ ഇതിന്റെ പുറകിലുള്ള ആ വ്യക്തി അങ്ങനെ എന്ന് അവന്റെ പ്രവൃത്തികളാണ് തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം കായ്ക്കാനും കഴിയുകയില്ല. എന്നിട്ട് പറയുന്നത് ദുഷ്ട മനുഷ്യരെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. നേരം ദ പ്രോബ്ലം ടാങ്കിനാണ്, ടാപ്പിനല്ല, വായിക്കല്ല പ്രോബ്ലം, ഹൃദയത്തിനാണ് പ്രോബ്ലം എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഹൃദയം എന്ന് ദൈവവചനം പറയുമ്പോൾ നമ്മുടെ ഈ ഫിസിക്കൽ ഹൃദയത്തിനെയല്ല, അതൊരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്, മനുഷ്യന്റെ കറപ്റ്റഡ് സോളിനെയാണ് ഹൃദയമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നത്. പലപ്പോഴും, എപ്പോഴും അങ്ങനെയല്ല, പലപ്പോഴും ആ ഹൃദയം, മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങൾ കറക്റ്റായി തീർന്നു. യേശുക്രിസ്തു പറഞ്ഞു ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് തന്നെ ഈ ഓൾ ഈവിൾ പുറപ്പെടുന്നു എന്ന് പറയുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ആ ഹൃദയത്തെ മാറ്റാൻ വേണ്ടിയിട്ട്, ആ സോഴ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റഡ് സോഴ്സിനെ മാറ്റി ജീവജലത്തിന്റെ നദികൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. വീണ്ടും ജലത്തിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ അവന്റെ പഴയ ഹൃദയം മാറ്റപ്പെടുന്നു. അവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തുകൾ പഴയ നിയമത്തിലൂടെ നീളം പ്രവഹിച്ചതുപോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകാനായിട്ട് തുടങ്ങുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു ഇതിന്റെ മൂന്നാമത്തെ ഒരു കാര്യമാണ് ഡെഡ് വർക്ക്സ് എന്ന് പറയുന്നത്. അത് പലർക്കും അറിയില്ല, പലർക്കും ഈ രണ്ട് കാര്യങ്ങളെ അറിയത്തുള്ളൂ. ദൈവം പക്ഷെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഡെഡ് വർക്ക്സ്, നിർജീവ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അത് പുറത്തു കാണുമ്പോൾ രണ്ടും ഒന്നായിരിക്കാം, നല്ല പ്രവൃത്തികൾ പോലെ തന്നെ തോന്നുന്ന, നല്ല പ്രവൃത്തികൾ എന്ന് മനുഷ്യൻ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുന്ന, നല്ല പ്രവൃത്തികളുടെ രൂപത്തിലുള്ള പ്രവൃത്തികൾ തന്നെയായിരിക്കും, ഈവിൾ ആയിരിക്കത്തില്ല. പക്ഷെ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല പ്രവൃത്തികൾ ദൈവം ഒരു വ്യക്തിയിൽ വസിച്ചിട്ട് അവന്റെ പ്രവൃത്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ, ഈവിൾ വർക്ക് എന്ന് പറയുന്നത് പിശാച് ഒരു വ്യക്തിയിൽ വസിച്ചിട്ട് പിശാചിന്റെ പ്രവൃത്തികളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ, ഡെഡ് വർക്ക് എന്ന് പറയുന്നത് അത് അവന്റെ തന്നെ പ്രവൃത്തിയാണ്, അവൻ തന്നെ പ്രവർത്തിക്കുന്നതാണ്, അവന്റെ ജഡത്തിൽ ആശ്രയിച്ചിട്ട് ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസിലല്ലാതെ ദൈവത്തിന് പൂർണ്ണമായിട്ടും കീഴടങ്ങി കൊടുക്കാത്ത ഒരു മനുഷ്യൻ തന്റെ ദൈവത്തിന് വേണ്ടി സ്വയമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഡെഡ് വർക്ക്സ് എന്ന് പറയുന്നത്. വേറെ പറഞ്ഞാൽ ദൈവം ഒരു വ്യക്തിയിൽ വസിച്ച് അവനിൽ കൂടി തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നതിന് പകരം ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചിലർ ചെയ്യുന്നു. സാധാരണ കേൾക്കുന്ന പലരാണ് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് പലരുടെയും വിചാരം. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഏതോ വലിയ കാര്യമാണെന്നാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവം ഒരു വ്യക്തിയിൽ, ദൈവത്തിന് കീഴടങ്ങുമ്പോൾ ദൈവം ആ വ്യക്തിയിൽ കൂടി ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തെടുക്കുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അല്ലാത്ത പ്രവൃത്തികൾ കൊണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തിന് അത് പ്രസാദകരവുമാവുകയില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന അല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയുമില്ല. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറയുകയാണ്, വായിച്ചോ വാക്യം വേണമെങ്കിൽ എടുത്ത് വായിക്കാൻ നോക്കുന്നു. യോഹന്നാൻ 15-ാം ഇവിടെ പറയാണ്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അവിടെ പറയുകയാണ്, സ്വയമായി ഒരു വ്യക്തിക്ക് തന്റെ സ്വയത്തിൽ നിന്ന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തെറ്റാണ്. ഒന്നും ചെയ്യാതൊന്നും ഒരു മനുഷ്യന് ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. മനുഷ്യന് പലതും ചെയ്യാം. പക്ഷെ കർത്താവ് പറയാണ്, സ്വയമായി ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, യു ക്യാൻ ഡു നത്തിങ് വിത്തൗട്ട് മീ. യു ക്യാൻ ബി ബിസി ഡൂയിങ് മെനി 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 തിങ്സ് ബട്ട് അൾട്ടിമേറ്റ്ലി യു വിൽ ബി ഡൂയിങ് നത്തിങ്. ബിസി ഡൂയിങ് നത്തിങ് എന്ന് പറയാം അവസാനം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നോക്കുമ്പോൾ വലിയ പ്രവൃത്തിയാണ്. അവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവസാനം കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇത് വലിയ എല്ലാം കൂടെ കത്തിച്ച് അങ്ങോട്ട് വിടുമ്പോഴേക്കും അവസാനം വരുമ്പം ഒന്നുമില്ല. കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവ് പറയാണ്, ഇറ്റ്സ് നോട്ട് ദ ഗുഡ് വർക്ക്. അത് നല്ല പ്രവർത്തിയല്ല, ദൈവം ചെയ്യുന്ന പ്രവൃത്തിയല്ല. അതുകൊണ്ടാണ് കർത്താവ് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. യു ക്യാൻ ഡു നത്തിങ് അപ്പാർട്ട് ഫ്രം മീ. എന്തുകൊണ്ട്? എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ഈ ഡെഡ് വർക്കിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് എ ഡ്രൈ വർക്ക്. അത് ആൾക്കാർക്ക് അറിയാം, അത് ഈവണല്ല. ബട്ട് ഇറ്റ് ഇസ് ഡ്രൈ, ഇറ്റ് ഇസ് ബോറിംഗ്. നിങ്ങൾ ഡ്രൈ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡ്രൈ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കാനായിട്ട്, ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം കർത്താവിന്റെ വർക്ക് ചെയ്യാം. പക്ഷെ ദൈവം പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയല്ല. ദൈവം പ്രവർത്തിക്കുമ്പോൾ ദൈവമാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കാണാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു തരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് പ്രസംഗിക്കാം, പ്രാർത്ഥിക്കാം, പഠിപ്പിക്കാം, പാട്ടുപാടാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ദൈവം ഒരു വ്യക്തിയിൽ കൂടി ചെയ്യുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സോഴ്സ് എന്താണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ കാര്യങ്ങൾ വ്യത്യാസമാക്കുന്നത്. ഒന്ന് പിശാചാണെങ്കിൽ, ഒന്ന് ദൈവമാണെങ്കിൽ, ഒന്ന് ഞാൻ തന്നെയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ കൂടിയാണ് കാര്യങ്ങൾ വ്യത്യാസപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതല്ല ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമേ അതല്ല. പലപ്പോഴും ആൾക്കാര് കേൾക്കുന്നത് ഡു ഡു ഡു, ഗീവ് ഗീവ് ഗീവ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. കൊടുക്കുക, ചെയ്യുക, പോവുക, ഇതാണ് സാധാരണ നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൽ കർത്താവ് പറയുന്നത്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. മിണ്ടാതിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ബി സ്റ്റിൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം ദൈവമാണ് എന്നൊരു വ്യക്തി റെക്കഗ്നൈസ് ചെയ്യുക, ദൈവത്തിന് ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, പല ആൾക്കാരുടെയും അടിസ്ഥാന പ്രശ്നം, അവരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും റൂട്ട് കോസ് വളരെ സിമ്പിളാണ്, വളരെ ക്ലിയർ ആണ്. എന്താണെന്നറിയാമോ? ദൈവം ആരാണെന്ന് അറിഞ്ഞ് ദൈവത്തിന് ദൈവം അർഹമായിരിക്കുന്ന സ്ഥാനം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്, അത്രയേ ഉള്ളൂ. അത് മാത്രം കൊടുക്കാനായിട്ട് ആൾക്കാർക്ക് തയ്യാറില്ല. ദൈവം ആരാണ്? ദൈവം ആരായിട്ടാണ് യേശു ക്രിസ്തുവിനെ വെച്ചിരിക്കുന്നത്? പത്രോസ് പറയാണ്, ആ ദൈവം അവനെ ക്രിസ്തുവും കർത്താവുമാക്കി. എഫ് എസ് ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ ഇതേ കാര്യം തന്നെ, യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്താക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് എഴുതിയിരിക്കുകയാണ്. ദൈവം ചെയ്ത കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്തൊക്കെയാണ് ചെയ്യുന്നുള്ള വലിയൊരു ലിസ്റ്റ് പറഞ്ഞിട്ട് അവസാനം പറയാണ്, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. എഫ് എസ് ലേഖനം വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാവും. യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തിയപ്പോൾ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയപ്പോൾ പിതാവ് അവനെ ഉയർത്തി ഏറ്റവും മേലായിട്ടുള്ള നാമം നൽകി എന്ന് പറഞ്ഞതിന്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയാണ്, സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നതിന് നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് യേശു ക്രിസ്തുവിനെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഒരു പൊസിഷൻ എന്നത് തലയായിട്ടാണ്. നേരം ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ തലയായിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയും തലയ്ക്ക് പൂർണ്ണമായിട്ടും കീഴടങ്ങുകയും ചെയ്യാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാ പ്രവൃത്തികളും നിർജീവ പ്രവൃത്തികളാണ്. അത് ദൈവത്തിന് വേണ്ടിയായിരിക്കാം ഈ വ്യക്തി ചെയ്യുന്നത്, ദൈവത്തിന് വേണ്ടിയായിരിക്കാം ഈ വ്യക്തി ഓടുന്നത്, ദൈവത്തിന് വേണ്ടിയായിരിക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു ബോഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ, എന്റെ തലയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയല്ല. ആണോ? എന്താണ് പറയുന്നത് എന്നത് കേട്ട് തലയ്ക്ക് പൂർണ്ണമായിട്ടും അവൈലബിൾ ആയിട്ടിരുന്നിട്ട് തലയുടെ ഓരോ ഇൻസ്ട്രക്ഷനും അതനുസരിക്കുകയാണ് ചെയ്യുന്നത്. നേരെ ദൈവസഭയുടെ ശരീരം, അതാണ് പറഞ്ഞിരിക്കുന്നത്, അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ അവന്റെ ശരീരം സഭയ്ക്ക് കൊടുത്തു വരികയാണ്. അപ്പോ വീണ്ടും ജനിക്കുമ്പോൾ, ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ആ ബ്ലഡ് ട്രാൻസാക്ഷനിൽ കൂടി, വീണ്ടെടുപ്പിൽ കൂടി ഒരു വ്യക്തിയുടെ പാപം മോചിക്കപ്പെടുന്നു. ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ കൂടി ദൈവത്തിന്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അവൻ ദൈവസഭ എന്ന ശരീരത്തിന്റെ ഭാഗമായി, ഒരവയവമായി തീരുന്നു. അവൻ തന്നെ ദൈവത്തിന്റെ ഒരു ശരീരമായി തീരുന്നു. അവൻ ഇൻഡിവിജ്വലി ദൈവത്തിന്റെ ശരീരമാണ്, അവൻ കോർപ്പറേറ്റ് ആയിട്ടുള്ള ദൈവസഭ എന്ന ശരീരത്തിന്റെ ഒരു പാർട്ടുമാണ്. അതോടുകൂടി പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്, പലരും മനസ്സിലാക്കാത്ത കാര്യമുണ്ട്. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ അവരെ പഠിപ്പിക്കാത്ത കാര്യമുണ്ട്, സ്നാനപ്പെടുമ്പോൾ അവരെ പഠിപ്പിക്കാത്ത കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അതോടുകൂടി ഒരു ശരീരത്തിന്റെ, തലയുടെ ഭാഗമായി തീരുന്നതോടുകൂടി ഒരു ശരീരത്തിന്റെ അവയവത്തിന് അതിന്റെ സ്വയമായിട്ടുള്ള റൈറ്റ് അതോടുകൂടി നഷ്ടപ്പെട്ടു. അതാണ് നമ്മൾ ആവർത്തന പുസ്തകത്തിൽ മോശ പറയുന്നത്, You cannot do what is right on your own eyes. You have lost the right to do the right things in your own eyes. നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് സ്വയമായി ചെയ്യാനുള്ള കാര്യങ്ങൾ, എല്ലാ അധികാരങ്ങളും അതോടുകൂടി നഷ്ടപ്പെടുകയാണ്. അങ്ങനെയാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. യഥാർത്ഥം വീണ്ടും ജനിച്ചെങ്കിൽ അങ്ങനെയുള്ള കാര്യമാണ് ജലത്തിൽ സാക്ഷീകരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ വ്യക്തിയെ ഡയറക്റ്റ് ചെയ്യുന്ന തലയാണ്. ആ വ്യക്തിയുടെ എല്ലാ കാര്യത്തിനും ആ വ്യക്തിക്ക് പറയാൻ കഴിയും, ദൈവമാണ് പറഞ്ഞത് എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയല്ലാത്ത വ്യക്തികളെ ആ വ്യക്തികൾ
ദൈവസഭയുടെ ഭാഗം എന്ന രീതിയിലാവുകയും സ്നാനപ്പെടുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പുറകെ നടക്കാനേ സമയമുള്ളൂ. പക്ഷെ രണ്ട് മൂന്ന് പ്രാവശ്യം സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വെദർ ഹീസ് ഡയറക്റ്റഡ് ബൈ ദ ഹെഡ് അല്ല എന്ന് കാണുമ്പോൾ പിന്നെ ഇവരെ തെളിയിട്ട് കാര്യമില്ല. ഇവരുടെ മറുപടി ഇത് എന്താ ചെയ്ത് ഇത് ചെയ്താൽ എന്താ തെറ്റ്, ഇത് എന്താ ശരി എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയട്ടെ, ശരിയും തെറ്റും തീരുമാനിക്കാനായിട്ടുള്ള റൈറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. വീണ്ടും ജനിക്കുമ്പോൾ പാപത്തിൽ വീണപ്പോൾ അവരതാണ് ചൂസ് ചെയ്തത്. പാപത്തിൽ വീണപ്പോൾ അവർ ചൂസ് ചെയ്തത് ശരിയും തെറ്റും സ്വയം തീരുമാനിക്കാനുള്ള കാര്യമാണ്. അതാണ് നന്മ തിന്മകളെ തിരിച്ചറിയാനായിട്ടുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആദം ചൂസ് ചെയ്തത് ഐ ക്യാൻ ഡു വിത്തൌട്ട് ഗോഡ്, ഐ ക്യാൻ ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് ഇൻ മൈ ഓൺ ഐസ് എന്നുള്ളതാണ്. അത് ഈവിളാവണോ നിർബന്ധമില്ല, നല്ല കാര്യവും നിങ്ങൾക്ക് തോന്നുന്നത് തന്നെ ആയിരിക്കാം. പക്ഷേ ദൈവമല്ലാതെ ചെയ്യുന്നതെങ്കിൽ, ദൈവത്തിന് പൂർണ്ണമായിട്ട് കീഴടങ്ങാത്ത, ദൈവ തലയായിട്ട് നിൽക്കാത്ത, ദൈവം ഡയറക്റ്റ് ചെയ്യപ്പെടാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് ഈവിളായിരിക്കത്തില്ല, പക്ഷെ അത് ഡെഡ് വർക്കാണ്. ഈവൻ അത് ദൈവത്തിന് വേണ്ടി ചെയ്താൽ പോലും ഡെഡ് വർക്കാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലർക്കും അറിയത്തില്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ കൈ രാവിലെ എഴുന്നേറ്റ് ഒരു കമ്മിറ്റി കൂടുകയല്ല ചെയ്യുന്നത്, എല്ലാ കൈയും കാലും എല്ലാം കൂടെ കമ്മിറ്റി കൂട്ടിട്ട് ചെയ്യാം. ഇന്ന് നമുക്കൊരു പണി ചെയ്യാം, തലയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയാം. എന്നിട്ട് കൈ തീരുമാനിക്കുകയാണ് പുറഞ്ചൊറിഞ്ഞു കൊടുക്കാം തലയ്ക്ക് വേണ്ടിയിട്ട്. തല പറയുന്നത് പുറഞ്ചൊറിയാൻ തലയ്ക്ക് ആവശ്യമില്ലായിരിക്കാം, തലയുടെ ഡയറക്ഷൻ വന്നിട്ടില്ല. തലയ്ക്ക് വേണ്ടി പുറഞ്ചൊറിയാൻ കൈ തീരുമാനിച്ചെങ്ങനെയിരിക്കും? ഈ പറഞ്ഞതുപോലെയാണ് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യുക, എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുക്കുക. ഒരു സത്യം ഞാൻ പറയട്ടെ, ഇത് പലരും പറയാൻ സാധ്യതയില്ലാത്തതാണ്. ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഒന്നും വേണ്ട. ദൈവത്തിന് ആവശ്യമുള്ളത് കർത്താവ് പറയാണ് നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കുക. ദൈവം ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. ദൈവം പറയും നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യണമെന്ന്, അത് ചെയ്താൽ മതി. അത് വലിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല, ചെറിയ കാര്യം അത്രേ മതി. അത്രേ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളൂ. അതൊരു ഫ്രൂട്ട്ഫുൾ വർക്കായിരിക്കും. ഈ അൺഫ്രൂട്ട്ഫുൾ ഡ്രൈ വർക്കിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അത് ആൾക്കാർക്ക് തിരിച്ചറിയുന്നില്ല. കഥ പറയുകയാണെങ്കിൽ യു ക്യാൻ ഡു നത്തിങ് വിത്തൌട്ട് മീ. യേശുവിന് ജീവിതം കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ട് കൊടുക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിന് ആ വ്യക്തിയിൽ കൂടി പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ഞാൻ അന്നേരം പറഞ്ഞതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡെഡ് വർക്ക് എന്ന് പറയുന്നത് ദൈവത്താൽ ഡയറക്റ്റ് ചെയ്യപ്പെടാത്ത, പുറകിൽ ദൈവം പ്രവർത്തിക്കാത്ത മനുഷ്യന്റെ പ്രവർത്തികളാണ്. അന്നേരം ദൈവത്തിന്റെ ഒരു സഭയുടെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം ആയിരിക്കുന്നതോടുകൂടി ആ വ്യക്തി പിന്നെ ദൈവത്താൽ ഡയറക്റ്റ് ചെയ്യപ്പെടുകയാണ്. ദൈവമാണ് ആ വ്യക്തിക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുത്, എവിടെയാണ് സംസാരിക്കേണ്ടത്, സംസാരിക്കണമോ സംസാരിക്കേണ്ടത്, ഇതെല്ലാം ദൈവമാണ് തീരുമാനിക്കുന്നത്, മനുഷ്യനല്ല. ദൈവം പറയാൻ പറയുമ്പോൾ പറയുക, ദൈവം പറയണ്ടെന്ന് പറയുമ്പോൾ പറയാതിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലാത്ത കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ദൈവീക ഡയറക്ഷനിൽ പോകുന്ന കാര്യങ്ങളല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എത്ര പേർക്ക് കുടികിട്ടുന്നുണ്ടെന്ന് വിളിക്കത്തില്ല. പക്ഷെ യേശുക്രിസ്തുവിന്റെ ജീവിതം, യേശുക്രിസ്തു ആയിരുന്നു ഈ ഭൂമിയിൽ, കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൈവത്തിന്റെ മന്ദിരം യേശുക്രിസ്തു ആയിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് ഈ മന്ദിരം പൊളിപ്പിൻ എന്ന് പറഞ്ഞത്. കർത്താവ് മാനിഫെസ്റ്റ് ചെയ്ത് അതാണ് പറഞ്ഞിരിക്കുന്നത്, ദൈതാ ദൈവത്തോടുകൂടെ, മനുഷ്യരോടുകൂടെ, ദൈവത്തിന്റെ കൂടാരം. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ എ ബോഡി. ദൈവം ഒറ്റ വ്യക്തിയിൽ പൂർണ്ണമായിട്ടും വെളിപ്പെട്ട യേശുക്രിസ്തുവിൽ കൂടിയാണ്. യേശുക്രിസ്തുവിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ദൈവത്താൽ ഡയറക്റ്റ് ചെയ്യപ്പെട്ട, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഗുഡ് വർക്കിന്റെ, ഇല്ലെങ്കിൽ പരിശുദ്ധാത്മ നിറവിന്റെ ജീവിതത്തിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ആയിരുന്നു ദൈവത്തിന്റെ ശരീരം, യേശുക്രിസ്തു ആയിരുന്നു ദൈവത്തിന്റെ മന്ദിരം. ഇന്ന് ദൈവസഭ പൂർണ്ണമായിട്ട് മുഴുവനായിട്ടാണ്. യേശുക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് ചെയ്തത്? യേശുക്രിസ്തു എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് അങ്ങ് ചെയ്യുമായിരുന്നു, രാവിലെ വേല എഴുന്നേറ്റിട്ട് എന്തെങ്കിലുമൊക്കെ ഇന്ന് ചെയ്ത് കളയാം, എന്നാ പോയി ഇപ്പോൾ പരസ്യയോഗം അങ്ങ് നടത്തിക്കളയാം ദൈവത്തിന് വേണ്ടി എന്ന് തീരുമാനിക്കുമായിരുന്നു. എന്നാ ഇന്ന് പോയി കുറെ ഡ്രഗ് അഡിക്ഷൻ്റെ അടുത്ത് കുറച്ച് അവരുടെ അടുത്ത് പറഞ്ഞു അതായിരുന്നു. ഇതൊക്കെ നല്ല, ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് യേശുക്രിസ്തു അങ്ങനെയൊന്നും ആയിരുന്നില്ല, കർത്താവ് അങ്ങനെയായിരുന്നില്ല. കർത്താവ് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് ദൈവത്തിന്റെ ശബ്ദം കേട്ടു. യെശയ്യാ പ്രവചനത്തിൽ പറയാണ്, അവൻ രാവിലെ തോറും എന്നെ ഉണർത്തുന്നു, എന്റെ ചെവിയെ ശിഷ്യന്മാരുടെ ചെവി എനിക്ക് തരും. ദൈവത്തിൽ നിന്ന് ആദ്യം കേൾക്കും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 44 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം
44
അവിടെ പറയാണ് യേശു ക്രിസ്തു പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറയാണ് യേശു ക്രിസ്തു പറയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല വിശ്വസിക്കുന്നത്. ഒരു അവിടെ എടുത്തു കഴിഞ്ഞാൽ കോൺട്രാഡിക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. യേശു ക്രിസ്തുവാണ് എന്നിൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ അവൻ എന്നിലല്ല വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ എന്ത് എവിടെന്നെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ പറയുകയല്ല എന്നിൽ വിശ്വസിക്കാൻ. ഞാൻ ഞാൻ അയക്കപ്പെട്ടവനായതുകൊണ്ട് ഈ അയച്ച ആള് പറഞ്ഞാ ഞാൻ ചെയ്യുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുമല്ല. അവിടെ പറയാണ് എന്നെ അയച്ചവനെ തന്നെ വിശ്വസിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനെ തന്നെ വിശ്വസിക്കുന്നു. എന്നെ കാണുന്നവർ ആരെ കാണുന്നത്? എന്നെ കാണുന്നവർക്കറിയാം എന്നെ അയച്ച ഒരു വ്യക്തി ഉണ്ട്, അവനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നേരെ എന്നെ കാണുന്നവൻ എന്നെ പിതാവിനെയാണ് കേട്ടിരിക്കുന്നത്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിക്കുവാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. എന്നെ കാണുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും ഐ ആം ദ ലൈറ്റ്, ഐ എം മാനിഫെസ്റ്റിംഗ് ദ ഗോഡ്, ഇൻവിസിബിൾ ഗോഡ്. അദൃശ്യനായ ദൈവത്തെ ദൃശ്യനായി വെളിപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ പുറകിൽ ഡയറക്ട് ചെയ്യുന്നൊരു വ്യക്തി ഉണ്ടെന്ന് എനിക്ക് കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല, ലോകത്തെ വിധിക്കുവാനല്ല ലോകത്തെ രക്ഷിപ്പാൻ അത്ര ഞാൻ വന്നത്. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ അവനെ ഞാൻ വിധിക്കും. എന്നിട്ട് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു അതോറിറ്റി ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ അറ്റസ്റ്റേഷൻ ഉണ്ട്. ആ പറയുന്നതിന് ആ പറയുന്ന വചനത്തെ ഒരു വ്യക്തി റിജക്ട് ചെയ്യാന്ന് വെച്ചു. ദൈവം ഒരു വ്യക്തിയിൽ കൂടി അരളി ചെയ്യുന്നു. ദൈവത്തിന് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രൊവൈഡർ, ദൈവത്തിന്റെ അവൈലബിൾ വെസലായിട്ട് ഒരു വ്യക്തി നിൽക്കുകയും ആ വ്യക്തിയിൽ കൂടി ദൈവം സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആ വചനത്തെ റിജക്ട് ചെയ്യുമ്പോൾ ആ വ്യക്തി റിജക്ട് ചെയ്തത് ആ സംസാരിക്കുന്ന വ്യക്തിയല്ല, സംസാരിക്കുന്ന വ്യക്തിയുടെ പുറകിൽ അവനെ അയച്ച ദൈവത്തെയാണ്. വളരെ ക്ലിയർ ആയിട്ട് ദൈവത്തിൽ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. When you reject the word of God, if it is ദൈവത്തിന്റെ വചനമാണെങ്കിൽ ആ സംസാരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ പല്ലുകടിച്ചിട്ട് കാര്യമില്ല. യു ആർ റിബെല്ലിംഗ് അഗൈൻസ്റ്റ് ദ അതോറിറ്റി, അയച്ച അതോറിറ്റിയാണ് റിജക്ട് ചെയ്യുന്നത്. അതാണ് ദൈവിക അധികാരം എന്ന് പറയുന്നത്. ദൈവവചനം സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുമ്പോൾ അതിന് ഒരുപാട് തൊണ്ടമുട്ടി കീറേണ്ട കാര്യമില്ല. ദൈവമാണ് സംസാരിക്കുന്നതെങ്കിൽ ദൈവം അതിനെ അറ്റസ്റ്റ് ചെയ്യും. അതിനെ റിജക്ട് ചെയ്യുമ്പോൾ ദൈവത്തെയാണ് റിജക്ട് ചെയ്യുന്നത്. അത് യേശു ക്രിസ്തു പറഞ്ഞു. അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല, ഞാൻ വിധിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ എന്തെങ്കിലും സ്വയമായിട്ട് പറഞ്ഞില്ല, അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 49 കാരണം എന്താണ്? ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല. യേശു ക്രിസ്തു പറയാണ് നിങ്ങൾക്ക് സ്വയമായി എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാഞ്ഞതുപോലെ ഞാൻ കുറെ ഐഡിയാസ് പറഞ്ഞു തരാനായിട്ട് വന്നതല്ല ഭൂമിയിൽ. ഞാൻ ഗിരിപ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് കുറെ നിയമങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് നല്ല സ്വഭാവം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളൊന്നുമല്ല. കുറെ മോറൽ ലോസ് പഠിപ്പിക്കാൻ വന്ന ആളല്ല ഞാൻ. കർത്താവ് പറയാണ് ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല. എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കും. അതെ, എന്നെ അയച്ച ഒരാളുണ്ട്. എന്നെ അയച്ച ഒരാള് പറയുന്നത് തന്നെ ഞാൻ പറയുന്നു, ഞാൻ അവൻ പറയുന്നത് തന്നെ ഞാൻ ചെയ്യുന്നു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നതും എന്റെ പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. ഫോർ ഐ ഡിഡ് നോട്ട് സ്പീക്ക് ഓൺ മൈ ഓൺ അതോറിറ്റി ബട്ട് ദ ഫാദർ ഹിംസെൽഫ് ഹു സെൻഡ് മീ ഹാസ് ഗിവൺ മീ ദ കമാൻഡ്മെന്റ് ആസ് വാട്ട് ടു സേ ആൻഡ് വാട്ട് ടു സ്പീക്ക്. അങ്ങനെയാണ് ദൈവ മക്കൾ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ അല്ലാതെയും വർക്ക് ചെയ്യാം. ദൈവത്തിന് അവൈലബിൾ ആയിട്ടിരിക്കാൻ തയ്യാറല്ല. ഒറ്റ ഒറ്റ കാര്യം ദൈവം പറയുന്നത്, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ചെയ്യാൻ തയ്യാറല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആൾക്കാർ തയ്യാറാണ് അല്ലേ? 10% കൊടുക്കണമെന്ന് സ്ട്രിക്റ്റ് റൂളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാത്തവരും മിക്കവാറും കാണത്തില്ല. ഇനി ദൈവത്തിന് വേണ്ടി അത് ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ ആൾക്കാർ കാണും. പക്ഷെ കർത്താവ് പറയുന്നതിന്റെ അടിസ്ഥാന കാര്യം പറയാണ്, ഏറ്റവും അടിസ്ഥാനമായി, ഏറ്റവും അടിസ്ഥാനമായി ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ദൈവത്തിന് അവൈലബിൾ ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി ദൈവത്തിന്റെ കാര്യം ദൈവം ചെയ്തുള്ളൂ. അങ്ങനെ പറയുന്ന കാര്യങ്ങൾക്ക് ദൈവിക അധികാരമുണ്ട്, ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവിക അധികാരമുണ്ട്. കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും സ്വർഗസ്ഥനായ പിതാവാണ് ഇത് പ്രവർത്തിക്കുന്നുള്ളത്. ഇല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാകും ഇറ്റ്സ് എ ഡ്രൈ ആൻഡ് ഡെഡ് വർക്ക്. ആൾക്കാർക്ക് മനസ്സിലാകും ഈ വർക്ക് കൊണ്ട് ഇവൻ ഡെഡ് വർക്കാണ് ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, ഇത് ദൈവത്തിന് ആവശ്യമില്ല. പഴയ നിയമത്തിന് ദൈവത്തിന് ആവശ്യമില്ല, പുതിയ നിയമത്തിന് ദൈവത്തിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് ശൗല് അമാലേക്കിന്റെ ആളുകളിനെ കൊണ്ട് വന്നപ്പോഴേക്കും ദൈവം അതിനെ റിജക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇസ്മായിലിനെ കൊണ്ട് അബ്രഹാം കൊണ്ടുവന്നിട്ട് ഇസ്മായിലിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പം ദൈവം പറഞ്ഞിരിക്കുന്നത് ഐ ഹാവ് റിജക്റ്റഡ് ഹിം, എന്റെ ശക്തിയിൽ കൂടി ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് മതി എനിക്കെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് യാക്കോബിന്റെ 10% ദൈവത്തിന് വേണ്ട എന്ന് പറഞ്ഞത്. യാക്കോബിനെ ഓടിച്ച് ഓടിച്ച് അവസാനം കൊണ്ടുവന്ന് അവന്റെ നടുവ് ഒടിച്ചിട്ട് അവന്റെ തുടയിൽ തകർത്തിട്ട് അവന്റെ പേര് മാറ്റി അവനെ അനുഗ്രഹിച്ചത്. അതിനുമുമ്പ് യാക്കോബ് പറഞ്ഞു, ഞാൻ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ നിനക്ക് 10% തരാം, എന്നെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ എന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് തരാം. ഇതാണ് പലരും ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ഏറ്റവും അവസാനത്തെ 3rd കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്, ഡെഡ് വർക്ക് എന്നുള്ള കാര്യത്തിലേക്കാണ് വരുന്നത്. ഈ കാര്യങ്ങൾ ദൈവത്തിന് ആവശ്യമില്ല എന്ന് പലർക്കും അറിയത്തില്ല. ദൈവത്തിന് അങ്ങനെയുള്ള സാക്രിഫൈസ് ആവശ്യമില്ല. ദൈവം ദൈവത്തിന്റെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാണ്. ഇതിൽ നിന്ന് മാനസാന്തരപ്പെടണം എന്ന് ദൈവാനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പലർക്കും മാനസാന്തരപ്പെടുമ്പോൾ ഇതിൽ നിന്ന് മാനസാന്തരപ്പെടണം എന്ന് അറിയത്തില്ല. എബ്രായ ലേഖനം നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു വായിച്ച വാക്യങ്ങളിലേക്ക് പോവാം. എബ്രായ ലേഖനം അതിന്റെ 6th ഈ കാര്യങ്ങൾ കട്ടിയായിട്ടുള്ള കാര്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എബ്രായ ലേഖനത്തെ പറയുന്നത്. അത് പറയുന്നതിന്റെ 17th വാക്യം മുതൽ 5:13 മുതൽ വായിക്കാം. കാരണം ഇതൊരു തുടർച്ചയായിട്ട് പറയുന്ന കാര്യമാണ്, അധ്യായം പിന്നെ തിരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പറയാണ് ഹീസ് അവന്റെ ശിശുവാണ്, വീണ്ടും ജനിച്ചവനായിരിക്കാൻ അവൻ കട്ടയാട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവനെ ആകെപ്പാടെ അറിയാവുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ, ഈവിൾ വർക്കും ഗുഡ് വർക്കും, രണ്ട് കാര്യങ്ങളും. ഇപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാലോ അത് ഇനി ഈവിൾ ആണോ എന്നുള്ളത് മാത്രമേ ആ വ്യക്തിക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ അതായിട്ട് വരുമ്പോൾ പറയാണ് കട്ടയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യാസമുള്ളവരായി ഇന്ദ്രിയമുള്ളവരായി മെച്ചുവറായിട്ടുള്ള ആൾക്കാർക്ക് അറിയത്തുള്ളൂ. ഈ ഈവിൾ ഗുഡ് വർക്കിൽ തന്നെയുള്ള ആ ഈവിൾ തിരിച്ചറിയാനായിട്ട് എല്ലാവർക്കും കഴിയത്തില്ല. കാരണം ഇതിന്റെ പുറകിൽ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ സെൽഫാണോ പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തികളാണ് ശിശുക്കൾ. പക്ഷേ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ ഇന്ദ്രിയമുള്ളവരായി പ്രായം തീർന്നു എന്നിട്ടാണ് പറയുന്നിരിക്കുന്നത്. അതുകൊണ്ട് ദെയർഫോർ എന്നിട്ട് പറയാണ് നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം. ഈ കാര്യം മാനസാന്തരപ്പെടേണ്ടതാണെന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത് ഇങ്ങനെ ദൈവത്തെ ഇങ്ങനെ സേവിക്കാൻ കഴിയത്തില്ല എന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എബ്രായ ലേഖനം അതിന്റെ 9th 14 വാക്യങ്ങൾ, 12 വാക്യങ്ങൾ വായിക്കുന്നു. ഇവിടെ യേശു ക്രിസ്തുവിന്റെ രക്തം പാപങ്ങളെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിന് ശുദ്ധീകരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്? ഡെഡ് വർക്കിൽ നിന്ന്. എന്നിട്ട് ഇത് മലയാളത്തിന് ആരാധിക്കാന്നാണ്, ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് അറിയാമോ? അവിടെ പറയാണ് ക്ലെൻസ് യുവർ കോൺഷ്യസ് ഫ്രം ഡെഡ് വർക്ക്സ് ടു സെർവ് ദ ലിവിംഗ് ഗോഡ് എന്നാണ്. ജീവനുള്ള ദൈവത്തെ സെർവ് ചെയ്യുവാൻ, ജീവനുള്ള ദൈവത്തെ സെർവ് ചെയ്യുവാൻ, ജീവനുള്ള ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അത് ജീവനുള്ള ദൈവത്തിന് വേണ്ടി ചെയ്യണമെങ്കിൽ ഡെഡ് വർക്ക് കൊണ്ട് പറ്റത്തില്ല. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങളുടെ ഓൺ ഇനിഷ്യേറ്റീവിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ജീവനുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ബൈബിൾ വായിക്കുമ്പോൾ ഇതിന്റെ എക്സാമ്പിൾസ് വളരെ ക്ലിയർ ആയിട്ട് ദൈവത്തിൽ എഴുതിയിട്ടുണ്ട്. രണ്ട് വ്യക്തികളെ പറ്റി ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 40 മുതൽ 42 വരെ വാക്യങ്ങളിൽ നമ്മൾ പലപ്പോഴും എടുത്തിട്ടുള്ളതാണ്. ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഇവിടെ പറയാണ്, അവിടെ ആ വാക്ക് മനസ്സിന് 39 എന്നുള്ള വാക്കിന് വായിക്കാം. ഇവിടുത്തെ അപ്പാരന്റ്ലി ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഈ ഡെഡ് വർക്കിന്റെ ഇല്ലെങ്കിൽ സെൽഫിൽ നിന്ന് ഉള്ള വർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സെൽഫ് ഈസ് ഓൾവേസ് സെൽഫ് കോൺഷ്യസ്. സെൽഫിലുള്ള എല്ലാ വർക്കും സെൽഫ് കോൺഷ്യസ് ആണ്. ആ മാർത്തയ്ക്ക് അറിയാം മാർത്ത എന്താണ് ചെയ്യുന്നതെന്നാണ്. മാത്രമല്ല ബാക്കിയുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾക്ക് കോൺഷ്യസുമാണ്, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതിൽ നമ്മൾ കോൺഷ്യസ് ആണ്. കാര്യം എന്താണെന്നറിയാമോ? അത് ജഡത്തി എന്നുള്ള പ്രവൃത്തിയാണ്, ദൈവത്തിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അത് ഈവിളല്ല, ഈവിളാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുമില്ല. പക്ഷേ അത് ജഡത്തിൽ നിന്നുള്ള പ്രവൃത്തിയാണ്. കർത്താവ് പറയാണ്, ഒന്ന് മതി. എന്താണ് ഒന്ന് മതി? നീ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കലങ്ങി വറീഡായിട്ട് കിടക്കുകയാണ്. There is no life. ഡ്രൈ ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് വേർക്കുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാൻ പറയട്ടെ, ദൈവത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ ശക്തിയിൽ ചെയ്യുന്ന പോലെ ഈസിയുള്ള ഒരു വർക്കും ഇല്ല, കാര്യവുമില്ല. ദൈവത്തിന്റെ വേല സ്വന്തം വഴിയിൽ സ്വന്തം ശക്തി കൊണ്ട് ചെയ്യുന്ന പോലത്തെ തലവേദന പിടിച്ച പണിയുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് പ്രസംഗിക്കാം, ഒരുപാട് ബുദ്ധിമുട്ടി ആൾക്കാരെ കൊണ്ട് നമുക്ക് മനസ്സൂചിപ്പിക്കാം. ദൈവം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് അത് കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ ജീവജലത്തിന്റെ ഫ്ലോ ആയിരിക്കും. പിന്നെ ഇതിന്റെ ഒന്നും തലവേദനയുടെ ആവശ്യമില്ല. കർത്താവിന്റെ വർക്ക് അങ്ങനെയാണ്. കർത്താവ് പറഞ്ഞു, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, വലിയ ബുദ്ധിമുട്ടാണ്, ആൾക്കാരെ പറ്റിയും പരാതിയാണ്, നീ ചെയ്യുന്നതിനെ പറ്റിയും പരാതി, ആൾക്കാരും ചെയ്യുന്നില്ല, നീയും ചെയ്യുന്നില്ല, ആകെപ്പാടെ പരാതി, ആൾക്കാരെ തള്ളി തള്ളി മടുത്തു, പലതിനെ പറ്റി വിചാരപ്പെട്ട് മനം കരങ്ങി ഇരിക്കുകയാണ്. എന്താണ് പ്രശ്നം? ബാക്കിയുള്ളവരൊന്നും ചെയ്യുന്നില്ല, ബാക്കിയുള്ളവരൊന്നും എന്റെ കൂട്ട് ചെയ്യുന്നില്ല, ഞാനാണ് ചെയ്യുന്നത്. ശരിയാണ്, കാര്യം എന്താണെന്ന് അറിയാമോ? നീ തന്നെയാണ് ചെയ്യുന്നത്. അവരവര് തന്നെ ചെയ്യുന്ന കാര്യം ആയതുകൊണ്ടാണ് ഈ പ്രോബ്ലം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പക്ഷെ ഒന്ന് മതി, അല്പം മതി, അതുമല്ല ഒന്ന് മതി. എന്താണെന്ന് അറിയാമോ? മറിയ തിരഞ്ഞെടുത്തിരിക്കുന്ന നല്ല അംശം മതി. മറിയ എന്ത് ചെയ്തേ? മറിയ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിൽ അവൈലബിൾ ആയിട്ടിരുന്ന് കർത്താവ് എന്തോ പറയുന്നത് കേട്ടു, അത്രേ ഉള്ളൂ. കേട്ടിട്ട് കർത്താവ് പറഞ്ഞു അത് ചെയ്തു. അത് ചെറിയ വർക്കായിരിക്കാം, അത് വലിയ 10,000 കണ്ടൊന്നും സുവിശേഷം പറഞ്ഞു കാണത്തില്ല, ഭൂലോകത്ത് മുഴുവൻ ഓടിയാണൊന്നും കാണത്തില്ല, ചെറിയതായിരിക്കാം. ദൈവം അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ സഹോദര. കർത്താവിന്റെ ശരീരമായിട്ടുള്ള സഭയിലെ ഒരു അവയവത്തെ പറ്റി ആഗ്രഹിക്കുന്നത് ദൈവത്തിന് അവൈലബിൾ ആയിട്ട് ആദ്യം ഇരിക്കുക. ദൈവം പറയുന്നത് എന്താണെന്ന് കേൾക്കുക. ദൈവത്തിന് നിങ്ങളെ പറ്റിയുള്ള പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുക. അത് തിരിച്ചറിയുവാനും ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടന്നിട്ട് അവസാനം ഈ കംപ്ലൈന്റുകൾ മാത്രമേ ലാഭാശ കാണത്തുള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടം അറിയുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. റോമലേഖനം 12-ാമത്തെ അധ്യായത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നത്? 12:1 അയച്ചോ. അടുത്തത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും, നിങ്ങളുടെ മനസ്സ് പുതുക്കി ഈ ലോകത്തിന്റെ പുറകെ നിങ്ങളുടെ മനസ്സ് പോയിട്ട് നിങ്ങളുടെ ചിന്ത ഈ ലോകത്തിൽ വെച്ചിട്ട് ഈ ലോകത്തിന് അനുരൂപമായിട്ട് ജീവിച്ചിട്ട് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന പിശാചിന്റെ അതേ നിയന്ത്രണത്തിന്റെ കീഴിൽ ജീവിച്ചിട്ട് നിങ്ങളുടെ ഓട്ടം മുഴുവൻ ഈ ലോകത്തിന്റെ പുറകെ ഓടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് ദൈവത്തിന് വേണ്ട, ദൈവത്തിന് വേണ്ടത്. ദൈവം ആദ്യം എന്താണെന്നറിയാമോ? ആദ്യം നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ ലോകത്തിന് അനുരൂപമാകാതെ ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അന്നേരം രൂപാന്തരപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാകും. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം, ദൈവത്തിൽ നിന്ന് കേൾക്കണം, ദൈവത്തിന് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ മറിയ പറഞ്ഞതുപോലെ വേറൊന്നും വേണ്ട, ദൈവഹിതം ചെയ്യാനായിട്ട് യേശു ക്രിസ്തു പറയാണ്, ഞാൻ പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്നൊരു വ്യക്തി തീരുമാനിക്കുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകും ദൈവത്തിന്റെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം എന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ ആ വ്യക്തിയുടെ വർഷിപ്പ്, ആ വ്യക്തിയുടെ സെർവിങ്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെർവിങ് എന്നാണ് ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് therefore I urge you brethren by the mercies of God to present your body a living and a holy sacrifice acceptable to God which is your spiritual service of worship. It's a service, it's a worship. ആ സർവീസിൽ എന്ത് വേണമെന്ന് അറിയാമോ? എന്തെങ്കിലുമൊക്കെ ഓടി ഓടി അർജ് ചെയ്യല്ല, അവരവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് പലരും ചെയ്യുന്നത്. ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത് തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. ദൈവ ശരീരത്തിൽ ബോഡി അങ്ങനല്ല വർക്ക് ചെയ്യുന്നത്, ദൈവസഭയിലെ ഒരു വ്യക്തി അങ്ങനല്ല വർക്ക് ചെയ്യുന്നത്. ഇനി ഒരു കമ്പനി പോലും അങ്ങനല്ല വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ കമ്പനിയിൽ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരാളെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ നോക്കി എന്ന് പറഞ്ഞു, ഇയാൾ ഒരുപാട് ജോലി ചെയ്യുന്ന ആളാണ്, ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ പോയി ഇവിടെ പോയി എല്ലാം ചെയ്തു. ഞാൻ ഇത് പറഞ്ഞു വിട്ടു എന്ന് കഴിഞ്ഞപ്പോൾ ഞാനിത് അന്വേഷിച്ചത് എന്ത് ഇയാളെ പറ്റി പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞപ്പം ഇയാൾ എന്ത് ചെയ്യുന്നറിയാം? ഇയാളെ പറഞ്ഞ പണി മാത്രം ഇയാൾ ചെയ്യത്തില്ല, ഇയാൾ ബാക്കി എല്ലാ പണിയും ചെയ്യും. മാനേജ്മെന്റ് വിളിച്ചിട്ട് ചോദിച്ചു നീ എന്തു ചെയ്യുന്നേ? പറഞ്ഞു ഞാൻ ഇതെല്ലാം ചെയ്യും. നിന്നെ എന്ത് ഏൽപ്പിച്ചേ? ആ ഇന്നെ എന്നെ ഏൽപ്പിച്ച പണി ഇതാ, അത് ആ ചെയ്യത്തില്ല. എന്നിട്ട് എന്ന് പറയും ഇത് ഒരുപാട് പണി ചെയ്ത് കഴിഞ്ഞാൽ ഈ മാനേജ്മെന്റിന് സന്തോഷമാകുമെന്ന് വിചാരിച്ച് ഈ വ്യക്തി ഉള്ള പണി മുഴുവൻ അങ്ങ് ചെയ്യും. ഓടി നടന്ന് പണിയാണ്, ഇനി വീട്ടിൽ പോലും പോകാതെ 9 മണി വരെയും പണിയാണ്. ഇങ്ങനെ പണി ചെയ്യുന്ന ഒരുത്തനെ പറഞ്ഞു കിട്ടും. കാര്യം എന്താണെന്നറിയാം? ഇവനെ ഏൽപ്പിച്ചൊരു പണി ഉണ്ടായിരുന്നു, അതിവൻ ചെയ്യത്തുമില്ല. ഈ ശരിക്കുള്ള കമ്പനിയിൽ അങ്ങനെയുള്ളൂ, ഒരു ഒരാളെ ഒരു പണി ഏൽപ്പിച്ച അയാൾക്ക് ഒരു പ്രൊഫൈൽ കാണും, അത് ചെയ്താൽ മതി, അത് ചെയ്യുന്നതിന് പകരം എല്ലാം ചെയ്യുക. അങ്ങനല്ല ദൈവത്തിന്റെ, ഇത് നോർമൽ പ്രിൻസിപ്പിളാണ്. കർത്താവിന്റെ ശരീരത്തിൽ അങ്ങനെയല്ല, എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ഓടുന്നതല്ല. ദൈവത്തിന്റെ ഒരു വ്യക്തി ഒന്നാമത് ആ വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ, ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ, യേശു ക്രിസ്തു ആ വ്യക്തിയുടെ തലയായി മാറുകയാണ് എങ്കിൽ, കർത്താവ് ആ വ്യക്തിയെ ഡയറക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തി പുതുക്കി രൂപാന്തരപ്പെടും. ആ വ്യക്തിയെ നിയന്ത്രിക്കുന്ന ഈ ലോകത്തിന്റെ ചിന്തകളും ഈ ലോകത്തിന്റെ കാര്യങ്ങളും, ഇതുകൊണ്ടാണ് പറയുന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് സെറ്റ് യുവർ മൈൻഡ് ഓൺ ദി അബോവ് എന്ന് ആദ്യം പറയുന്നത്. കാരണം ഈ മൈൻഡ് സെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയുടെ ശരീരം ഒന്നും വർക്ക് ചെയ്യത്തില്ല. ദൈവത്തിന്റെ ഡയറക്ഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പക്ഷെ ദൈവത്തിന്റെ ഡയറക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ആ വ്യക്തിയുടെ മൈൻഡ് ഈ ലോകത്തിന്റെ ചിന്തകളിൽ നിന്ന് വ്യത്യാസപ്പെടും. ദൈവം ആ വ്യക്തിയെ ഡയറക്ട് ചെയ്യാൻ തുടങ്ങും. ഈ ലോകത്തിന്റെ ഓട്ടം ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് മാറും. ആ വ്യക്തിയുടെ ചിന്ത ദൈവരാജ്യത്തിലേക്ക് മാറും. ആ വ്യക്തി സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പലരിടത്തും സംസാരിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ആ വ്യക്തിയെ ഡ്രൈവ് ചെയ്യുന്ന കാര്യമെന്ന്. നമ്മളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇവരൊക്കെ സ്പിരിച്വൽ കാര്യങ്ങളെ സംസാരിക്കത്തുള്ളൂ, കാരണം അങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ. പക്ഷേ നോർമലി ഒരു വ്യക്തി ഒരു കൂടെ ജീവിക്കുന്നവർക്കൊക്കെ അറിയാം ഈ ഭർത്താവ് ഈ അച്ഛൻ എന്തുവാ ഈ ചിന്തിക്കുന്നത്, എന്തുവാ ഈ വ്യക്തിയുടെ ജീവിത ലക്ഷ്യം, ഈ വ്യക്തിയുടെ ജീവിത ലക്ഷ്യം ബിസിനസ്സാണോ, ഈ വ്യക്തിയുടെ ജീവിത ലക്ഷ്യം വീട് വയ്ക്കുന്നതാണോ, ഇതൊന്നും ചെയ്യുന്നതുകൊണ്ട് തെറ്റുണ്ടെന്നല്ല. പക്ഷേ എന്താണ് ഡയറക്ഷൻ എന്നുള്ളൊരു വ്യക്തിക്ക് മനസ്സിലാകും. അത് ഞാൻ പറഞ്ഞിരിക്കുന്ന മാനേജ്മെന്റ് മാറി എന്നുള്ളത് ആൾക്കാർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. വെളിച്ചം പ്രകാശിക്കുമ്പോൾ അതിന്റെ പുറകിൽ സ്വർഗസ്ഥനായ പിതാവാണോ എന്നുള്ളത് ആൾക്കാർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. ഈ വ്യക്തിയെ വറി ചെയ്യുന്ന എന്താണെന്നുള്ളത്, ഈ വ്യക്തിയുടെ ഹൃദയത്തെ ഭരിക്കുന്ന എന്താണെന്നുള്ളത് ആൾക്കാർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. ഈ സ്പിരിച്വൽ കവറൊക്കെ മാറുമ്പോൾ ഇത് വെളിപ്പെടും. അങ്ങനെയുള്ള വ്യക്തികൾ ആ വ്യക്തിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരാണ് എന്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ വ്യക്തി മനസ്സ് അതേസമയം ദൈവം രൂപാന്തരപ്പെടുന്ന തന്നെ തുടങ്ങുമ്പോൾ, മനസ്സ് ബുദ്ധിക്ക് ആ വ്യക്തി രൂപാന്തരപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാവുകയാണ് എന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്രസാദകരമായിട്ടുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഒരു പേഴ്സണൽ വില്ലുണ്ട്. എന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, എന്നെപ്പറ്റി ദൈവത്തിന്റെ കോണിയുണ്ട്, ദൈവത്തിന്റെ സഭയുടെ ശരീരത്തിൽ എന്നെപ്പറ്റി സ്പെസിഫിക്കലി ദൈവത്തിന്റെ കോണിയുണ്ട്. ആ ദൈവത്തിന് ഫുൾഫിൽ ചെയ്തെടുക്കാനും കഴിയും ദൈവത്തിന് അവളവായിട്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ കൂടി ദൈവം പ്രവർത്തിക്കും. അങ്ങനെ ചെയ്യാത്ത വ്യക്തിയാണ്, അതാണ് ലൂക്കോസിന്റെ ദൈവത്തിൽ മറികടുത്ത് പറഞ്ഞിരിക്കുന്നത്, നീയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ എന്താ പ്രശ്നം അറിയാമോ, കലങ്ങിയിരിക്കുകയാണ്, ഡ്രൈ ആണ്, ഉള്ളം കലങ്ങിയിരിക്കുകയാണ്, പലതിനെ പിടിച്ചൊല്ലിയും വിചാരപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ എന്താ പറഞ്ഞറിയാമോ, നിനക്ക് ദൈവഹിതം തിരിച്ചറിയാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ടുണ്ട്. കാരണം ഒരൊറ്റ ഒരു കാര്യം, ഒരു കഥ പറയുകയാണെങ്കിൽ ഒന്നും മതി, ഒരു കാര്യം മതി, ഒരുപാട് കാര്യമൊന്നും വേണ്ട, ഒരുപാട് കാര്യം ദൈവമാണ് ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ആൾക്കാരെന്ത് ചെയ്യുന്ന പറയാം, ഈ ഒന്ന് മാത്രം ചെയ്യത്തില്ല, ഈ ഒന്നെന്താ, ഒന്നാ ഏറ്റവും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യം ദൈവത്തിന് കുറവ്, അതിന് ദൈവം പറയും, ആ നീ ഇവിടെ പോകാൻ പറയും, നീ ഇന്നത് ചെയ്യരുതെന്ന് പറയും, ഇന്ന ജോലി ചെയ്യരുതെന്ന് പറയും, ഇന്ന ബിസിനസ് ചെയ്യരുതെന്ന് പറയും, ഇന്നത് ചെയ്യണമെന്ന് പറയും. ഇതൊക്കെ പലരും പറയാൻ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വിഷയമേ ഇല്ല. കർത്താവിൻ്റെ ആദ്യം പിശാച് പ്രവർത്ത പറഞ്ഞെന്നറിയാമോ, പിശാച് പറയാണ് ഈ കല്ലിന് അപ്പമാക്കാനായിട്ട് പറയുക. അന്നേരം കർത്താവ് പറഞ്ഞത് മനുഷ്യൻ ജീവിക്കേണ്ട ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് ദൈവം സൃഷ്ടിച്ചപ്പോൾ. എങ്ങനെയാണെന്നറിയാമോ, മനുഷ്യൻ ദൈവത്തിന്റെ വായിലേ വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. ചിലർക്ക് ചോദിക്കുകയാണ് സഹോദര ആരാ പറഞ്ഞ് ദൈവം സംസാരിക്കുന്നില്ലെന്നാണ് അവരും പറയുന്നത്. ദൈവം സംസാരിക്കുന്നില്ല, കാരണം എന്താണെന്ന് അറിയാമോ, നിങ്ങളുടെ മനസ്സ് ലോകത്തിന്റെ ദൈവം ഈ ഇതിനെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്, ദൈവത്തിന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞത് ദൈവം ഒരു വ്യക്തിയിൽ കൂടി പ്രവർത്തിക്കുമ്പോൾ ആ ഒന്ന് എന്നുള്ളത് അങ്ങ് ആൾക്കാരും ഒഴിവാക്കും, എന്നിട്ട് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും ഓട്ടത്തോടോട്ടം. ഞാൻ പറഞ്ഞത് ഈ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാൻ ഒന്നും നടക്കത്തില്ല. ദൈവം പറഞ്ഞാൽ ആ ഒന്ന് ഒരു വ്യക്തി ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ, ആ ഒരു കാര്യം ദൈവത്തിൽ നിന്ന് കേൾക്കാനായിട്ട് ചെയ്യുമ്പോൾ, ദൈവത്തിന് ചെവി കൊടുക്കുമ്പോൾ, ദൈവം ആ വ്യക്തി എടുത്ത് സ്പെസിഫിക്കലി പറയും ദൈവത്തിന്റെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം ഇന്നതാണ്, ഇതിനാണ് നിന്നെ വിളിപ്പറ്റി വിളിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയും അവന്റെ വിളി എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞത് ആദ്യം കുറച്ചാളത്തേക്ക് കഴിയുന്ന വരത്തില്ല, പക്ഷേ ഇയേഴ്സ് ആഫ്റ്റർ ഇയേഴ്സ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയാത്ത വ്യക്തികളുടെ കൂട്ടത്ത് ഡിസാസ്റ്റർ ഇവരും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുകയാണ് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹം തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ യു വിൽ ഡൂയിങ് എ ലിവിങ് സാക്രിഫൈസ്, നിങ്ങളുടെ വർക്ക് ലിവിങ് ആയിത്തീരും, നിങ്ങൾ ചെയ്യുന്നത് ഒരു ദൈവം പ്രവർത്തിക്കുന്നതാണെന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അനുസരണക്കർ രണ്ട് ടൈപ്പിലുണ്ട്, എന്തൊക്കെയാണെന്ന് അറിയാമോ, രണ്ട് തരത്തിലുള്ള അനുസരണക്കാരുണ്ട്. ഒന്ന്, ദൈവം പറഞ്ഞത് ചെയ്യാതിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത്, ദൈവം പറയാത്തത് ചെയ്യുക എന്നുള്ളത്. ഇത് രണ്ടും എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു വ്യക്തി തിരിച്ചറിയും. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ദൈവഹിതം തിരിച്ചറിയുമ്പോൾ, ആ വ്യക്തിയെപ്പറ്റിയുള്ള ദൈവീക പദ്ധതി തിരിച്ചറിയുമ്പോൾ, ആ വ്യക്തി പിന്നെ ദൈവത്തിന്റെ വേല ചെയ്യുന്നതിൽ നിന്ന്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റാനായിട്ട് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവം പറയാതെ ആ വ്യക്തി പിന്നെ അതിൽ നിന്ന് മാറത്തില്ല. ആൾക്കാരെത്ര എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ആ വ്യക്തിക്ക് വിഷയമല്ല. ദൈവം നിങ്ങളുടെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, എന്ത് വായിക്കോട്ടെ, എന്ത് കാര്യം കേട്ടെ, ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യമൊന്നും പ്രസംഗിക്കുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്, പ്രസംഗിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കും. ദൈവം നിങ്ങളെ ഒരു കാര്യം, ഏതെങ്കിലും ഒരു ശുശ്രൂഷ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതായത് പാട്ട് പാടുന്നതായിരിക്കാം, അത് ചിലപ്പോൾ സൺഡേ സ്കൂളിൽ എടുക്കുന്നതായിരിക്കാം, അത് ചിലപ്പോൾ പ്രസംഗിക്കുന്നതായിരിക്കാം, ഇതൊക്കെ ദൈവമാണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് അതിൽ നിന്ന് മാറാനായിട്ടുള്ള റൈറ്റ് ഇല്ല. ആരൊക്കെയെന്ന് ഇനി ദൈവം പറയാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞാൽ മാറിക്കോളൂ, കുഴപ്പമില്ല, കാരണം തലയാണ് തീരുമാനിക്കുന്നത്. ഈ ചർച്ചിലുള്ള എല്ലാവരും പറഞ്ഞാലും ദൈവമാണ് നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആൾക്കാരുടെ അഭിപ്രായം വിഷയമല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഒരു വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ മനുഷ്യരുടെ അഭിപ്രായം വിഷയമല്ല. ദൈവമാണ് പറയേണ്ടത്. നിങ്ങളുടെ ഒരു കാര്യം ദൈവം ഏൽപ്പിച്ചോ, ദൈവത്തിന് തിരിക്കുക. ആൾക്കാരുടെ എങ്ങനെയാണെന്ന് അറിയാം, ആൾക്കാരുടെ മൂഡനുസരിച്ച് ആൾക്കാർ ചെയ്യുന്നത്. പാട്ടുപാടാൻ മൂഡുണ്ടെങ്കിൽ പാട്ട്, ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കണമെങ്കിൽ മൂഡുണ്ടെങ്കിൽ, ചിലപ്പം കാണും ചിലപ്പം കാണത്തില്ല. ഞാനിത് കാണുമ്പോൾ വിചാരിക്കാറുണ്ട്, കർത്താവേ ദൈവം ഏൽപ്പിച്ചു എന്നുള്ള റെക്കഗ്നൈസേഷൻ ഉണ്ട് ഈ കാര്യം. ഈ ഒരു മിനിസ്ട്രി ദൈവമാണ് ഏൽപ്പിച്ചതെന്നുള്ള ഉറപ്പുള്ള വ്യക്തി, ആ വ്യക്തി ആൾക്കാരെന്തൊക്കെ പറഞ്ഞാലും, ആൾക്കാർ നല്ലതാണെന്ന് പറഞ്ഞാലും മോശമാണെന്ന് പറഞ്ഞാലും അത് വിഷയമല്ല. ഞാൻ പറഞ്ഞത് മനുഷ്യരുടെ അഭിപ്രായം അനുസരിച്ചിട്ടല്ല ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്. മനുഷ്യർ പ്രശംസിക്കുന്നതോ മനുഷ്യർ ഹല്ലേലൂയ പറയുന്നതോ മനുഷ്യർ ചീത്ത വിളിക്കുന്നതോ ഇതൊന്നുമല്ല വിഷയം. ദൈവത്തിന്റെ സന്നിധിയിലാണ് ഒരു വ്യക്തി ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിന് പറയാനായിട്ട് കഴിയും. അതാണ് ദൈവമാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. മനുഷ്യർ എത്ര പേര് അപ്രിസിയേഷൻ പറയുന്നുള്ളതല്ല, മനുഷ്യരുടെ അഭിപ്രായം മാറിക്കൊണ്ടേയിരിക്കും. മനുഷ്യർ ഇന്ന് പറയും നല്ലതെന്ന് പറയും, നാളെ അതേ ആൾക്കാർ പറയും നല്ലതല്ലെന്ന് പറയും. പക്ഷെ ദൈവമാണെങ്കിൽ ദൈവത്തിന്റെ മുഖത്ത് നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന് വില. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വർക്ക്, ദൈവം പ്രവർത്തിക്കുന്നതാണ് ഗുഡ് വർക്ക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത ഡെഡ് വർക്കാണ്, അത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ്. നമ്മളെ ചിലപ്പോൾ ഇട്ടിട്ട് പോകും, പിന്നെ നമുക്ക് മൂറുള്ളപ്പോൾ തിരിച്ചു വന്ന് ചെയ്യും. കാര്യം എന്താണെന്നറിയാമോ, ദൈവമല്ല അതിന്റെ പുറകിൽ, പക്ഷെ ദൈവമാണ് നിങ്ങളെ ഏൽപ്പിച്ചത്. ആദ്യം നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക, ദൈവമാണ് നിങ്ങളെ ഏൽപ്പിച്ചത്. ദൈവമാണ് നിങ്ങളെ ഏൽപ്പിച്ചതെങ്കിൽ ദൈവത്തിന്റെ വർക്ക് നിങ്ങൾ കൂടി ദൈവത്തിന് ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയും. സെൽഫാണ് ചെയ്യുന്നതെങ്കിൽ സെൽഫ് എപ്പോഴും റെക്കഗ്നൈസേഷൻ ആഗ്രഹിക്കും. ആൾക്കാരെല്ലാം എന്നെ പറ്റി പറയണം, ആൾക്കാരെല്ലാം എന്നെ പറ്റി റെക്കഗ്നൈസ് ചെയ്യണം. ഞാൻ എന്തോ പണിയാണ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു മനുഷ്യന് ഒരു നന്ദിയില്ല. മനുഷ്യൻ, ഞാനൊരു കാര്യം പറയാം, ദൈവവേലയിൽ മനുഷ്യന്റെ നന്ദി 1% എങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടിയാണ് നിങ്ങൾ ആ പണി നിർത്തുന്നതാണ് നല്ലത്. ദൈവത്തിന്റെ പ്രസാദം മാത്രമേ നിങ്ങൾക്ക് കാണത്തുള്ളൂ. മനുഷ്യരും ചിലപ്പോൾ പ്രശംസിച്ചേക്കാം, ഓക്കെ, അതൊന്നും വലിയ വിഷയമല്ല. പക്ഷെ നിങ്ങൾ സെൽഫാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്താണെന്നറിയാമോ, എപ്പോഴും യു നീഡ് അപ്രിസിയേഷൻ ഫ്രം മാൻ. മനുഷ്യൻ നിങ്ങളെ അഭിനന്ദിക്കണം, ഇനി മനുഷ്യൻ കുറ്റം പറഞ്ഞാൽ അതോടുകൂടി ഇട്ടിട്ട് പോകും. അങ്ങനെ ഇട്ടിട്ട് പോകാനുള്ളതല്ല ദൈവത്തിന്റെ വേല, അങ്ങനെ ഇട്ടിട്ട് പോകാനുള്ളതല്ല ദൈവസഭയിലെ ശുശ്രൂഷ, അങ്ങനെ ഇട്ടിട്ട് പോകാനുള്ളതല്ല ദൈവസഭയിലെ ദൈവ ശരീരത്തിന്റെ അവയവമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി. ഞാൻ പറയട്ടെ, ഒരു 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 ഞാൻ എപ്പോ ഏറ്റവും കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജഡത്തിന്റെ ഏറ്റവും വലിയ വർക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹർട്സ്. ആ ജഡത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ താഴ്മ എന്ന് പറയുന്നത്. പലപ്പോഴും അറിയത്തില്ല, നമുക്ക് ഒരു വാക്യം വായിക്കാം, നമുക്ക് പലപ്പോഴും വായിച്ചിട്ടുണ്ട്, ഫിലിപ്പ് ലേഖനം അതിന്റെ 2-ാം അധ്യായം, 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ. ക്രിസ്തുവേശുവുള്ള ഭാവം തന്നെ, ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂമിലിറ്റി എന്ന ആറ്റിറ്റ്യൂഡ് ആണ് അവിടെ പറയുന്നത്. വായിച്ചു, ഇവിടെ പറയാണ് താഴ്മ, ഹ്യൂമിലിറ്റി എന്നത് മനുഷ്യൻ പറയുന്ന എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിൽക്കുന്നതല്ല. ഹ്യൂമിലിറ്റി, റിയൽ ഹ്യൂമിലിറ്റി എന്ന് ഞാൻ പറഞ്ഞ ഇതിന്റെ എല്ലാ എക്സാമ്പിൾ യേശു ക്രിസ്തുവിനെ ഉള്ളൂ. യേശു ക്രിസ്തുവാണ് ഈ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും ഹമ്പിളായിട്ടുള്ള മനുഷ്യൻ. കാര്യം പറഞ്ഞത് യേശു ക്രിസ്തുവാണ് യേശു ദൈവപിതാവിനെ പൂർണ്ണമായിട്ട് അനുസരിച്ചത്. ഞാനോ നിങ്ങളോ യഥാർത്ഥത്തിൽ റിയൽ താഴ്മയുള്ള വ്യക്തികളല്ല, കാരണം നമ്മൾ ആരും പിതാവിനെ പരിപൂർണമായിട്ട് അനുസരിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല, പല ലെവലുകളിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഹ്യൂമിലിറ്റിയുടെ ലക്ഷണം എന്ന് പറയുന്നത് അനുസരണമാണ്, ഇമ്മീഡിയറ്റ്ലി അതിന്റെ റിയൽ ലക്ഷണം. ഇനി ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ താഴ്മയുടെ ഒരു പിക്ചർ നിങ്ങളടുത്ത് വരയ്ക്കാൻ പറഞ്ഞു, നിങ്ങൾ ഏത് പിക്ചർ വരയ്ക്കും? ഇപ്പൊ പിള്ളേർക്ക് പറയാണ്, യേശു ക്രിസ്തുവിന്റെ താഴ്മ വെളിപ്പെടുന്ന ഒരു പിക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ ഏത് പിക്ചർ വരയ്ക്കും? ശിഷ്യന്മാരുടെ കാല് കഴിയുന്ന പടം ആയിരിക്കും അല്ലേ? അതാണ് യേശു ക്രിസ്തുവിന്റെ താഴ്മയുടെ ലക്ഷണം. ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തു ദേവാലയത്തിൽ ചാട്ടവാറ് എടുത്തുകൊണ്ട് ആൾക്കാരെ അടിച്ചിറക്കിയത് താഴ്മയുടെ പിക്ചറായിട്ട് വരയ്ക്കാൻ പറഞ്ഞാലും വരയ്ക്കും? വരയ്ക്കത്തില്ല. കാര്യം എന്താ, അത് താഴ്മയുടെ പിക്ചറല്ല. യേശു ക്രിസ്തു കപടഭക്തന്മാരെ ശാസിച്ചത് താഴ്മയുടെ പിക്ചറായിട്ടും വരയ്ക്കും? ഇല്ല. കാര്യം എന്താണെന്നറിയാമോ, നമുക്ക് ഇതിനൊക്കെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് താഴ്മ? കർത്താവ് ചെയ്തതെല്ലാം താഴ്മയുടെ ലക്ഷണമായിരുന്നു. കാര്യം എന്താണെന്നറിയാമോ, അതനുസരണമായിരുന്നു. ദൈവം പറയുന്നത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആൾക്കാരുടെ ഒക്കെ ചെയ്യുമ്പോൾ പുറമേ ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ പറഞ്ഞതിലോട്ട് പറഞ്ഞു കേട്ടെ, ഈ സെൽഫിന്റെ വർക്ക് എപ്പോഴും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നതായിരിക്കും, അതുപോലെ തന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ ഹർട്ടാവുന്ന ജഡം എപ്പോഴും കറക്ഷനെ എതിർക്കുന്നതാണ്. പക്ഷെ ദൈവസഭയിൽ നിങ്ങളാണ് എങ്കിൽ, കർത്താവിന്റെ മക്കളാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദൈവം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദൈവസഭയിലെ നിങ്ങളുടെ ദൈവമകനാണ് എന്നുള്ളതിന്റെ തെളിവ്. ദൈവം നിങ്ങളെ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവമക്കൾ പോലുമല്ല. എബ്രായലേഖനം നമ്മൾ വായിച്ച വാക്യങ്ങളിലേക്ക് തന്നെ വരികയാണ്. എബ്രായലേഖനം അതിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ പറയാണ് കർത്താവ് സ്നേഹിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. അല്ലെ? അന്നേരം എല്ലാവർക്കും ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, അതുകൊണ്ട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഏത് മകനെയും തല്ലുന്ന, അന്നേരം ദൈവത്തിൽ നിന്ന് കറക്ഷൻ കിട്ടാത്ത വ്യക്തി ദൈവമകനല്ല, ദൈവസഭയിൽ നിന്നും കറക്ഷൻ കിട്ടാത്ത വ്യക്തി ദൈവമകനാണ് എന്ന് നിർബന്ധമില്ല. ദൈവം കറക്റ്റ് ചെയ്യാത്ത വ്യക്തി തലയ്ക്ക് വരുമ്പോൾ പറയാണ് കർത്താവ് സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്നതുപോലെയുള്ള നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളയുന്നുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ എന്താണത് പ്രൂവ് ചെയ്യുന്നത്? ദൈവം മക്കളോട് എന്നതുപോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ഏതുള്ളൂ? ഇറ്റ് ഈസ് ക്ലിയർ, കറക്ഷൻ ഷോസ് യു ആർ എ ചൈൽഡ് ഓഫ്. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ഇല്ല ദൈവമാന പ്രകാരം. മക്കളെ അപ്പന്മാരെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ അത് ദൈവം അതിനെ പ്രിൻസിപ്പിൾ അല്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്നിട്ടാണ് എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഡിസിപ്ലിൻ എന്നുള്ളതാണ് പുറത്തോട്ട് പറയുന്നത്. ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളോ അല്ല കവളുടേതായിരുന്നു. നമ്മുടെ ജനസന്മാരെ പിതാക്കന്മാരെ ശിക്ഷിച്ചപ്പോൾ അവർ നമ്മളെ മടങ്ങിപ്പോന്നു. അവരുടെ നമ്മുടെ ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങിയിരിക്കേണ്ടതല്ലോ. ഇതിൽ താഴെ പറയുമ്പോൾ എന്തിനാണ് ശിക്ഷിക്കുന്നത് പറയുകയാണ്? നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്, നമ്മുടെ ഗുണത്തിനായിട്ട് അത്രേ ശിക്ഷിക്കുന്നത്. എന്നിട്ടൊരു ഒരു വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യം അഭിപ്രായത്തെ പറയാണ്. ഏത് ശിക്ഷയും, ഈ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ എന്നാണ്, ആ വാക്ക് കറക്റ്റ് ആയിട്ടില്ല. ശിക്ഷ എന്ന് പറയുമ്പോൾ എന്താണ്ട് ചെയ്യുന്ന കാര്യമല്ല, ഡിസിപ്ലിൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, സ്പിരിച്വൽ ഡിസിപ്ലിൻ. ദൈവം ചില കാര്യങ്ങളെ നിങ്ങളുടെ അടുത്ത് ഈവൻ ദൈവവചനത്തിൽ കൂടി സംസാരിക്കുന്നത് പോലും സ്പിരിച്വൽ ഡിസിപ്ലിനാണ്. ദൈവം നിങ്ങളെ ചില പാപങ്ങളെപ്പറ്റി ബോധ്യപ്പെടുന്നത് പോലും ഡിസിപ്ലിനാണ്. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും അപകടം വരുന്നതോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വരുന്നതോ മാത്രമല്ല, അതുമാവാം. കൊല്ല നേരത്ത് പറഞ്ഞുകൊണ്ട് അതും ബാലശിക്ഷയുടെ കാര്യമായിട്ട് പറഞ്ഞത്, പക്ഷെ എല്ലാം അങ്ങനെ ആവണമെന്നില്ല. ദൈവവചനത്തിൽ കൂടി ദൈവം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അറഗൻസിനെ കാണിച്ചു തരുന്നത് കറക്ഷനായിരിക്കാം, ഡിസിപ്ലിനായിരിക്കാം. ഇനി നിങ്ങളുടെ പേഴ്സണലായിട്ട് ഒരു വ്യക്തി കറക്റ്റ് ചെയ്യുന്നത് അതും ഡിസിപ്ലിനായിരിക്കാം. ഇനി അതും കഴിഞ്ഞപ്പോൾ പരസ്യമായിട്ട് കറക്റ്റ് ചെയ്താൽ പോലും അതും ഡിസിപ്ലിനായിരിക്കാം. പക്ഷെ ഇതൊന്നും ഇവിടെ പറയുകയാണ്, ദൈവം പറയുകയാണ്, ഇതൊന്നും സന്തോഷകരമായിട്ടുള്ള കാര്യമല്ല, ആ സന്തോഷകരമാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കറക്ഷനിലേക്ക് വിധേയമാവുമ്പോൾ, ഡിസിപ്ലിന് വിധേയമാവുമ്പോൾ ആ വ്യക്തിക്ക് സന്തോഷം തോന്നുന്നില്ല എന്നുള്ളത് നാച്ചുറലാണ്. അത് കുട്ടികൾക്ക് പോലും അങ്ങനെയാണ്. അങ്ങനെ അതൊരു തെറ്റല്ല. ഒരു വ്യക്തിയെ കറക്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാകുന്നു എങ്കിൽ ഇറ്റ് ഇസ് നാച്ചുറൽ, ഗോഡ് നോസ് ഇറ്റ്. ആരും അല്ലേലിയ പറഞ്ഞുകൊണ്ട് കറക്ഷൻ ഏറ്റെടുക്കാൻ നിർബന്ധമില്ല. പക്ഷേ അവിടെ അല്ല, അതല്ല പ്രശ്നം. പക്ഷെ അടുത്തേക്ക് പറയുമ്പോൾ പറയണം, പക്ഷെ ഒരു വ്യക്തി അതിന് കീഴടങ്ങുകയാണെങ്കിൽ, ആ വ്യക്തി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ, ദൈവമാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുകയാണെങ്കിൽ, ഏത് ശിക്ഷയും തൽക്കാല സന്തോഷകരമല്ല, ഗുണ ദുഃഖം അത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. The fruit of righteousness എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ദൈവത്തിന്റെ ഡിസിപ്ലിന് കീഴടങ്ങുമ്പോൾ, ദൈവത്തിന്റെ അധികാരത്തിന് കീഴടങ്ങുമ്പോൾ, ആ വ്യക്തിക്ക് ആദ്യം സന്തോഷമല്ലായിരിക്കും എങ്കിൽ പോലും ഇൻ ലോങ് റൺ ആ വ്യക്തിയിൽ കൂടി ദൈവത്തിന്റെ റൈച്ചസ്നെസ് മാനിഫെസ്റ്റ് ചെയ്യും, ദൈവത്തിന്റെ സമാധാന ഫലം ആ വ്യക്തിയിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യും. ഞാനിത് കണ്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത് ആൾക്കാർ റിയൽ ഹമ്പിൾ ആണോ എന്ന് തിരിച്ചറിയുന്നത് ആ വ്യക്തി കറക്ഷന്റെ ലോങ് റണ്ണിൽ ദൈവത്തിന് കീഴടങ്ങുന്നതാണ്. ലോങ് റണ്ണിൽ ആ വ്യക്തി ദൈവിക അധികാരങ്ങൾക്ക്, ദൈവത്തിന്റെ കറക്ഷന് കീഴടങ്ങുകയാണെങ്കിൽ ആ വ്യക്തിയിൽ കൂടി ദൈവത്തിന്റെ റൈച്ചസ്നെസ് വെളിപ്പെടും. ചിലർ അതിനൊന്നും നിൽക്കത്തില്ല. ചിലർ ആദ്യത്തെ കറക്ഷന്റെ സ്ഥലം കൊടുക്കും. ആദ്യത്തെ കറക്ഷൻ സലാമലൈക്കും, സലാം കഴിഞ്ഞു, ചർച്ചിൽ നിന്നും പോയി. പക്ഷേ യഥാർത്ഥ ദൈവവേദൽ സന്തോഷകരമല്ലെങ്കിൽ പോലും ഇ വിൽ കണ്ടിന്യൂ. പത്രോസ് അങ്ങനെയായിരുന്നു. ബൈബിളിൽ ഏറ്റവും കൂടുതൽ ദൈവം കറക്റ്റ് ചെയ്തത് പത്രോസിനെയാണ്. ദൈവം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് പത്രോസിനെയാണ്. കാര്യം എന്താണെന്ന് അറിയാമോ? ആ വ്യക്തിക്ക് മനസ്സിലാകുകയാണ് ദൈവത്തിന്റെ കറക്ഷൻ ലോങ് റണ്ണിൽ നീതി എന്ന സമാധാന ഫലം കൊണ്ടിരുന്ന, അല്ലാത്തൊരു വിട്ടുപോകും. പക്ഷേ ദൈവം പറഞ്ഞാണ് ദൈവം ശിക്ഷിക്കുക. ഞാൻ അതിന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നത് ഈ സെൽഫ് എന്നുള്ളത് ദൈവം ദൈവസഭയിൽ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് പറഞ്ഞ ഗോതമ്പ് മണി നിലത്ത് വീണ് ശാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വലിയ ഗുണമുണ്ടാകും. ദൈവസഭയിൽ കൂടി ഒരു വ്യക്തി വീണ്ടും ജനിച്ചൊരു വ്യക്തിയിൽ നിന്ന്, ആ വ്യക്തിയുടെ ഡെഡ് വർക്സിൽ നിന്ന് ആ വ്യക്തി ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ലിവിങ് സാക്രിഫൈസ് ആയിട്ട് മാറണമെങ്കിൽ ദൈവത്തിന്റെ ഈ കറക്ഷനിൽ കൂടി കടന്നുപോകും. നിങ്ങൾക്കത് റിജക്ട് ചെയ്യാം, നിങ്ങൾക്ക് വിട്ടേച്ചു പോകാം, പക്ഷെ ഒരു ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങളത് ചെയ്യില്ല. അല്ലെ, എന്റെ കൈ ശരീരത്തിന്റെ ഭാഗം വിട്ടേച്ച് പോകത്തില്ല. ഒരു ബിൽഡിംഗ്, ദൈവസഭ എന്ന ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ആ കല്ലുകളൊന്നും ഇളകി പോകത്തില്ല. പക്ഷെ ഒരു ബോഡിയായിട്ട് ബിൽഡ് ചെയ്യപ്പെടാത്ത, ഈ സെൽഫ് തകരാത്ത വ്യക്തികളാണെങ്കിൽ എന്താണെന്നറിയാമോ, കറക്ഷൻ ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ വീണ്ടും പറയട്ടെ, കറക്ഷൻ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്, ദുഃഖകരമായിരിക്കാം. പക്ഷേ ദൈവം പറയാണ് ഇൻ ദ ലോങ് റൺ നീതി എന്ന സമാധാന ഫലം അവയിൽ കൂടി വെളിപ്പെടും. കർത്താവിന്റെ കറക്ഷൻ കീഴടങ്ങിയിരുന്നു കഴിഞ്ഞാൽ അത്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില ആക്ടിവിറ്റിയല്ല വെളിപ്പെടുന്നത്. ആ വ്യക്തി പിതുക്കെ സംസാരിക്കുന്നു, ആ വ്യക്തി വളരെ ഭവ്യമായിട്ട് നടക്കുന്നു, ഇതിലൊന്നുമല്ല ഹ്യൂമിലിറ്റി വെളിപ്പെടുന്നത്. ഹ്യൂമിലിറ്റി യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത് ദൈവീയ കറക്ഷനോട് ആ വ്യക്തി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദൈവം കറക്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് യഥാർത്ഥത്തിലുള്ള ഹ്യൂമിലിറ്റി വെളിപ്പെടുന്നത്. അല്ലാത്ത എല്ലാം ഈ ഐയുടെ തന്നെ മോഡിഫൈഡ് വേർഷന്. എന്താണെന്നറിയാമോ, ഈ സെൽഫിന്റെ മോഡിഫൈഡ് വേർഷനാണ് ബാക്കിയുള്ളതെല്ലാം. ഞാൻ തന്നെയാണ് ഈ ഐ, ഇറ്റ്സ് എ ക്രൂക്കഡ് ഐ. പല രീതിയിൽ ഈ ഐ ആയിട്ടിരിക്കാം, ഈ ഐ തന്നെ ചിലപ്പോൾ ഹമ്പിളാവും. പക്ഷെ എന്താണെന്നറിയാമോ, ഇത് റിയൽ ഹ്യൂമിലിറ്റി ആണോ എന്നൊരു കറക്ഷൻ വരുമ്പോഴത്തേക്കും ആ വ്യക്തിയിൽ നിന്ന് റിയലായിട്ട് വെളിപ്പെടും ഈ ഐ ആണ്. ഐ ഓൾവേസ് റിയാക്ട്, ഐ ഓൾവേസ് പ്രൊട്ടക്ട് മൈസെൽഫ്. എന്നെ തൊട്ടാൽ യഥാർത്ഥത്തിൽ എന്റെ റിയൽ സ്വഭാവം വെളിപ്പെടും. താഴ്മയൊക്കെ പുറമേ കാണും. കൊലോസിലേഖനം വായിക്കുമ്പോൾ ഇതിനെ ദൈവം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഹ്യൂമിലിറ്റിയുടെ വേഷത്തിനൊക്കെ. കൊലോസിലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിൽ ഇതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ തലയിൽ നിന്ന്, അതിന്റെ 18-ാമത്തെ വാക്യം, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിനും രസിച്ച് സ്വന്തം ദർശനത്തിൽ ചീർക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുക പിടിയായിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. തലയായവന് നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവീകമായിട്ടുള്ള വളർച്ച പ്രാപിക്കുന്നു. ഉള്ളി ത്രൂ ദ കണക്ഷൻ വിത്ത് ദ ഹെഡ്, ദൈവത്തിന് കീഴടങ്ങി ദൈവം തലയാക്കി വെച്ചിരിക്കുന്ന ക്രിസ്തുവിനൊരു വ്യക്തി കീഴടങ്ങുമ്പോൾ അവനിൽ നിന്ന് ആത്മാവാണ് ആത്മീയവർത്തന വരുന്നത്. ആ തലയുമായിട്ട് ബന്ധമില്ലാത്ത ഹ്യൂമിലിറ്റിയുടെ എക്സ്റ്റേണൽ കാര്യങ്ങളിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുക എന്നാണ് പറയുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്നത്, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കും രസിച്ച് സ്വന്തം ദർശനം കേൾക്കുകയും തന്റെ ജഡ മനസ്സിലാൽ കീർക്കുകയും ചെയ്യുക തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരും നിങ്ങളെ വഴിതെറ്റിക്കരുത്. താഴേക്ക് വരുമ്പോൾ പറയാണ് അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമേ ഉള്ളത് ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുണ്ടാകില്ല. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ താഴ്മ പോലും സെൽഫിന് കാണിക്കാനായിട്ട് കിട്ടും, താഴ്മ പോലും ജഡത്തിന് അഭിനയിക്കാൻ കഴിയും. എല്ലാ കാര്യവും, ഭക്തിയുടെ എല്ലാ കാര്യവും ജഡത്തിന്റെ മോഡിഫൈഡ് വേർഷനായിട്ട് വരും. പക്ഷെ ജഡമാണോ ദൈവമാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നുള്ളത് നിങ്ങളിൽ ഒരു കറക്ഷൻ വരുമ്പോഴാണ്, ഇല്ലെങ്കിൽ നിങ്ങളെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുമ്പോൾ. ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ പറയും, കർത്താവേ നീ മാത്രം അറിഞ്ഞാൽ മതി, നീ മാത്രം റെക്കഗ്നൈസ് ചെയ്താൽ മതി, നിന്റെ മുമ്പിലാണ് ജീവിക്കുന്നത്, നിന്റെ മുമ്പിലാണ് പ്രസംഗിക്കുന്നത്, നിന്റെ മുമ്പിലാണ് ഞാൻ ഭക്ഷണം വിളമ്പുന്നത്, നിന്റെ മുമ്പിലാണ് ഞാൻ എന്ത് ചെയ്താലും ചെയ്യുന്നത്. അല്ലായെങ്കിൽ കർത്താവ് കൊണ്ടാണ് മറിയെടുത്ത് പറഞ്ഞത്, ഒരു കാര്യം മതി, ഒളി വാണ്ടി ഒരു കാര്യം മാത്രം, എന്താണെന്നറിയാമോ, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരിക, കർത്താവിന്റെ തലയായിട്ട് വയ്ക്കുക. ഇതൊന്നും പെർഫെക്ഷൻ ആണെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിലും പിന്നെയും പിന്നെ പ്രശ്നങ്ങൾ വരാം, നമ്മൾ വീണ്ടും തെറ്റുകൾ നമുക്ക് ചെയ്തേക്കാം, നമ്മളെ വീണ്ടും കറക്ഷൻ നമ്മൾ കൊണ്ടായേക്കാം, നമ്മളെല്ലാവരും ദൈവം നമ്മളെ കറക്റ്റ് ചെയ്തേക്കാം. പക്ഷെ ഇതൊന്നും നടക്കാത്ത കാര്യമല്ല, അതെല്ലാം സ്പിരിച്വൽ ഗ്രോത്തിന്റെ ഭാഗം തന്നെയാണ്. ദൈവം കറക്റ്റ് ചെയ്യുന്നത്, ദൈവസഭയിൽ കറക്റ്റ് ചെയ്യുന്നത് ദൈവികമായിട്ടുള്ള ആത്മീയ വളർച്ചയുടെ മുമ്പോട്ട് പോകുന്നു. പക്ഷേ കർത്താവ് പറയുകയാണ്, അതിൽ അഭ്യാസം വന്ന ഒരു വ്യക്തിക്ക് എന്താണെന്ന് അറിയാമോ, ലോങ് റണ്ണിൽ ദൈവത്തിന് ആ വ്യക്തിയെ കൊണ്ട് പലതും ചെയ്യാനായിട്ട് കഴിയും. ദൈവത്തിന് ഒരു വ്യക്തിയിൽ കൂടി എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ റിബല്യൻ കാരണം മാത്രമേ ചെയ്യാതിരിക്കാൻ കഴിയത്തുള്ളൂ. എത്ര തെറ്റുപറ്റിയ വ്യക്തികൾക്കും, എത്ര കറക്ഷൻ വന്ന വ്യക്തികൾക്കും, എത്ര തെറ്റുപറ്റിയ വ്യക്തികൾക്കും ദൈവത്തിന് ആ വ്യക്തി ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പത്രോസിനെയാണ് ബൈബിളിൽ ഏറ്റവും കൂടുതൽ ദൈവം ശാസിച്ചിട്ടുള്ളത്. പക്ഷെ അതേ പത്രോസിനെയാണ് സ്വർഗരാജ്യത്തിന്റെ കീ വരെ ദൈവം. ഇതൊന്നും ദൈവത്തിന് ഉപയോഗിക്കുന്നതിന് തടസ്സമല്ല. എന്താണെന്ന് അറിയാമോ, ദൈവത്തിന് കീഴടങ്ങാതിരിക്കുന്ന റിബല്യസ് ആയി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. ദൈവത്തിനെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന പിശാചിന്റെ സ്വഭാവം അതാണ് ആദ്യം ആദമിൽ കടന്നത്. അതാണ് യഥാർത്ഥത്തിൽ വീണ്ടും ഞെരിക്കുമ്പോൾ, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തി വീണ്ടും ഞെരിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ടത്. അതാണ് മുമ്പോട്ടുള്ള സ്പിരിച്വൽ ലൈഫിൽ നമ്മളെ മുമ്പോട്ട് വളർത്തുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞു നിർത്തട്ടെ, ദൈവത്തിന്റെ നല്ല വർക്കുകൾ, റൈച്ചസ്നെസ് നമ്മൾ കൂടി വെളിപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നു. ഈവിൾ വർക്കുകൾ നമ്മൾ ഇന്ന് മാറിപ്പോയേക്കാം, എന്നാൽ ദൈവത്തിന്റെ നല്ല പ്രവൃത്തികളെ ആൾക്കാർ തിരിച്ചറിയുന്ന രീതിയിൽ നമ്മൾ കൂടി മാനിഫെസ്റ്റോ ചെയ്യുന്ന ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.